ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ വളരെയധികം മുന്നേറിയതായും 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ലക്ഷദ്വീപിൽ വിവിധ വികസന പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായി. ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്ന് വ്യക്തമാക്കി നയപ്രഖ്യാപന പ്രസംഗം. സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികൾ നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്ന് പ്രതിപക്ഷം. ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി നാളെ. ഒന്നാം പ്രതി ഗ്രീഷ്മയുൾപ്പെടെ രണ്ട് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള നാംധാരി എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ രാഷ്ട്രമെന്ന നിലയിൽ വളരെയധികം മുന്നേറിയതായും 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അഗത്തിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. ദ്വീപിന്റെ പ്രകൃതി ഭംഗിയെ പ്രശംസിച്ച ഉപരാഷ്ട്രപതി G20 സംഘടിപ്പിച്ചതിലൂടെ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ലക്ഷദ്വീപ് ഇടം നേടിയതായും അഭിപ്രായപ്പെട്ടു.
The size may be small, but the heart is very, very large. G20, India set very high benchmark and Lakshadweep was put on global map. We must all pledge to keep our nation always first. Lakshadweep is more than a group of islands. It defines our culture, unity in diversity and what we mean by good environment.
ഹർ നൽസേജൽ പദ്ധതിയുടെ ഭാഗമായി ഛേത് ലാദ്വീപിൽ സ്ഥാപിതമായ NIOT LTDD പ്ലാന്റ്, വികസിത് ഭാരത് വികസിത് ലക്ഷദ്വീപ് പദ്ധതിയുടെ ഭാഗമായി കൽപ്പേനി ദ്വീപിൽ നിർമ്മിച്ച ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ അംഗൻവാടി എന്നിവ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായുള്ള ലാപ്ടോപ്പുകൾക്കും സൈക്കിളുകൾക്കും പുറമെ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും അദ്ദേഹം കൈമാറി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തിയ ഉപരാഷ്ട്രപതിയെയും പത്നി സുധേഷ് ധൻകറിനെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും മറ്റ് പ്രമുഖരും ചേർന്നാണ് സ്വീകരിച്ചത്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് വളർച്ചയുടെ ഫലങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്നും അധികാരികളുടെ ഔദാര്യമല്ലെന്നും ഗവർണർ പറഞ്ഞു. നവകേരള നിർമ്മാണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധതയും നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ശ്രീ ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഇത്. നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ January 20 മുതൽ 22 വരെ നടക്കും. അടുത്ത മാസം 7 സംസ്ഥാന ബജറ്റ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികളൊന്നും നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധി നിയന്ത്രണം തുടങ്ങി സംസ്ഥാനം നേരിടുന്ന വിവിധ വിഷയങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നതാണ് നയപ്രഖ്യാപനമെന്നും ശ്രീ VD സതീശൻ കുറ്റപ്പെടുത്തി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട മലയാളി ബിനിൽ ബാബുവിന്റെ മരണം നിർഭാഗ്യകരമാണെന്നും സംഭവത്തിൽ അനുശോചനം അറിയിക്കുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. പരിക്കേറ്റ മറ്റൊരു ഇന്ത്യൻ പൌരൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റഷ്യൻ സൈന്യത്തിൽ അകപ്പെട്ട 12 ഇന്ത്യക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടതായും 16 പേരെ കാണാതായതായും അദ്ദേഹം വ്യക്തമാക്കി. പാറശാല ഷാരോൺ വധക്കേസിൽ 1 പ്രതി ഗ്രീഷ്മയും 3 പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരെന്ന് കോടതി. 2 പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. ശിക്ഷാവിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതി നാളെ പ്രഖ്യാപിക്കും. ഷാരോണിനെ കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ജാമ്യത്തിലായിരുന്ന ഗ്രീഷ്മയെ കുറ്റം തെളിഞ്ഞതോടെ അട്ടകുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. തിങ്കളാഴ്ച വരെയാണ് പത്രികകൾ പിൻവലിക്കാനാകുക. തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക ബി ജെ പി ഇന്ന് പുറത്തിറക്കി. ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ, ആയുഷ്മാൻ ഭാരതിന് കീഴിൽ 5,00,000 രൂപയുടെ അധിക ആരോഗ്യ പരിരക്ഷ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ പുറത്തിറക്കിയ പത്രികയിൽ പറയുന്നു. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5 നടക്കും. വോട്ടെണ്ണൽ 8 February. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ആധുനീകരിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള കെട്ടിടം പൊളിക്കുന്നതിനുള്ള ഉത്തരവ് അടുത്തയാഴ്ച പുറപ്പെടുവിക്കും. കാരിക്കാമുറിയിലെ ഭൂമിയിൽ 2.9 ഏക്കറാണ് പുതിയ ടെർമിനലിന്റെ നിർമ്മാണത്തിനായി നൽകുക. KSRTC ബസുകൾക്കും സ്വകാര്യ ബസുകൾക്കും കയറാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ ടെർമിനൽ. മന്ത്രിമാരായ പി രാജീവിന്റെയും ഗണേഷ് കുമാറിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. അടുത്ത കേരള സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനുവേണ്ടി ഗെയിംസ് മാനുവൽ പരിഷ്കരിക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഈ മാസം 28 ആരംഭിക്കുന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സരയിനമാക്കാത്ത ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജെൻഡർ ആൻഡ് ടെക്നോളജി സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി രാജ്ഭൂഷൺ ചൌധരി പങ്കെടുത്തു. യുനെസ്കോ ചെയർ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൻസ് എംപവർമെന്റിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടിയിൽ വിവിധ സെഷനുകളിലായി 50 വിദഗ്ധർ പങ്കെടുക്കും. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം മറ്റന്നാൾ രാത്രി അവസാനിക്കും. ഞായറാഴ്ച വൈകുന്നേരം 6 വരെ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടും. ചരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് 19 രാത്രിയാണ്. തിങ്കളാഴ്ച പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രനട അടയ്ക്കും. താമരശ്ശേരി ചുരം റോഡിലെ 3 ഹെയർപിൻ വളവുകൾ കൂടി വീതി കൂട്ടി നിവർത്തുന്നതിന് ഭരണാനുമതി. കോഴിക്കോട് വയനാട് പാതയിൽ തിരക്കേറുന്ന സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിന് ഇതോടെ പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ 6, 7, 8 വളവുകളാണ് നവീകരിക്കുക. ഇതിനായി PWD നൽകിയ എസ്റ്റിമേറ്റ് പ്രകാരം 37.16 കോടി രൂപ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുവദിച്ചു. കോഴിക്കോട് വയനാട് പാതയിൽ തിരക്കേറുന്ന സമയങ്ങളിൽ മണിക്കൂറുകളിൽ നിന്ന് ഗതാഗത കുരുക്കാണ് ചുരം റോഡുകളിലെ വളവുകളുടെ വീതിക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂലം ഉണ്ടാകുന്നത്. വനഭൂമിയിൽ ഉൾപ്പെടുന്ന ഈ വളവുകൾ സാധിക്കുന്നത്രയും നിവർത്താൻ ആവശ്യമായ മരമുറിക്കുന്നതിനുള്ള അനുമതിയോടെ വനംവകുപ്പ് ഭൂമി കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രവൃത്തി നടത്തുക. ടെൻഡർ വിളിച്ച് പ്രവൃത്തി നടത്തേണ്ട ചുമതല പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പിനാണ്.
ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര തിരുവനന്തപുരം നന്ദാവനത്തെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൌണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കും. മാധ്യമ ധാർമ്മികത എന്ന വിഷയത്തിൽ പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ പ്രഭാഷണം നടത്തും. മുൻ MLA പന്ന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ആമുഖ ഭാഷണം നടത്തും. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മാ തോമസ് MLAയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി MLAയോട് പറഞ്ഞു. വിഷമഘട്ടത്തിൽ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി ശ്രീമതി ഉമാ തോമസ് പറഞ്ഞു. ഐ ലീഗ് ഫുട്ബോൾ ഹോം മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് നാംധാരി FC നേരിടും. രാത്രി 7 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. ജംഷഡ്പൂരിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ വളരെയധികം മുന്നേറിയതായും 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ലക്ഷദ്വീപിൽ വിവിധ വികസന പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിച്ചു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായി. ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണെന്ന് വ്യക്തമാക്കി നയപ്രഖ്യാപന പ്രസംഗം. സംസ്ഥാനം നേരിടുന്ന ധനപ്രതിസന്ധിയും ജനകീയ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികൾ നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്ന വിമർശനവുമായി പ്രതിപക്ഷം. ഷാരൂൺ വധക്കേസിൽ ശിക്ഷാവിധി നാളെ. 1 ഗ്രീഷ്മയുൾപ്പെടെ 2 കുറ്റക്കാരെന്ന് കോടതി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. പ്രകടന പത്രിക പുറത്തിറക്കി BJP. ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള നാംധാരി FC നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.